നമ്മുടെ സഹോദരിയും കേന്ദ്ര സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ ക്രിസ്തയെയും അക്വിലാവെയും വന്ദനം ചെയ്യുന്നു. അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചുകൊടുത്തവരാകുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല ജാതികളുടെ സകല സഭകൾക്കും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുകയും ആശയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ എപ്പനോസിനെയും വന്ദനം ചെയ്യുകയും നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചെല്ലുകയും എന്റെ കാഴ്ചക്കാരും സഹബന്ധന്മാരുമായ അന്ത്രയോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുകയും അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടുവരൂ എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാവുന്നു. കർത്താവിൽ എനിക്ക് പ്രിയനായ അമ്പളിയാത്തേഴ്സിന് വന്ദനം ചൊല്ലുകയും ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരനായ ഉർബാനോസിനും എന്റെ പ്രിയനായ സാക്കുവിനും വന്ദനം ചൊല്ലുകയും ക്രിസ്തുവിൽ സമ്മതനായ അപ്പോസ്തലന് വന്ദനം ചൊല്ലുകയും അരിസ്തോബുലോൻസിന്റെ ഭവനക്കാർക്കും വന്ദനം ചൊല്ലുകയും എന്റെ ചാർച്ചക്കാരനായ ഹെറോദിയോസിന് വന്ദനം ചൊല്ലുകയും തർക്കിസോസിലെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുകയും കർത്താവിൽ അധ്വാനിക്കുന്നവരായ തുഫേനയ്ക്കും തുഫോസയ്ക്കും വന്ദനം ചൊല്ലുകയും കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പ്രസിസിനും വന്ദനം ചൊല്ലുകയും കർത്താവിൽ പ്രസിദ്ധനായ രൂഹോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുകയും അസുംക്രിത്തോസിനും പ്ലഗോനും ഹെർമോസിനും പത്രബാസിനും ഹെർമോസിനും കൂടെയുള്ള സഹോദരന്മാർക്കും വന്ദനം ചൊല്ലുകയും സുലോഗലോസിനും യുലേക്കും നേരയൂസിനും അവന്റെ സഹോദരിക്കും ഒലുബാസിനും അവരോടുകൂടെയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുകയും വിശുദ്ധ ചുമരം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുകയും ക്രിസ്തുവിന്റെ സകല സഭകളും നിങ്ങൾക്ക് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശങ്ങൾ വാരത്തിന് വിപരീതമായ ദ്വന്ദപക്ഷങ്ങളുടെയും ഇടർച്ചകളുടെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോടകന്നു അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ അത്രയെ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു എങ്കിലും നിങ്ങൾ നന്മയ്ക്കായി ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനന്മാരും ആകണം എന്ന് ഞാൻ ആശിക്കുന്നു. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എന്റെ വേലക്കാരനായ തിമോത്തിയോസും എന്റെ ചാർച്ചക്കാരായ യാസോനും സോസിപത്രോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈ ലേഖനം എഴുതിയ തർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എനിക്കും സഭയ്ക്കും അതിസൽക്കാരം ചെയ്യുന്ന ഗയോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പട്ടണത്തിന്റെ ഭണ്ഡാര വിചാരകനായ എറസ്തോസും സഹോദരനായ കൊത്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നെ തന്നെ എന്ന നീക്കും മഹത്വവും ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം. ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തേനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എല്ലാവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിദ്യപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്കും തന്നെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷത്താൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായി ഇരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏകമനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കം ഉണ്ടെന്ന് ക്ലോവയുടെ ആളുകൾ എനിക്ക് അറിവ് നൽകിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോലെ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല. പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ? എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്തുവിനെയും പൗലോസിനെയും ഒഴിയെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കുകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസിന്റെ മൗനക്കാരെ ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റുള്ളവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പാൻ അല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും ക്രൂശിന്റെ വചനം നിഴലിച്ചു പോകും നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെട്ടപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് വിശ്വസിക്കുന്നവരെ, പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങള് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാവുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളെന്നേറിയില്ല, ബലവാന്മാരെ അറിയില്ല, കുലീനന്മാരെ അറിയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. ഞാനും സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രയേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിനും മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനം എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമെല്ലാം നശിച്ചു പോകുന്നവരായി ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം അവന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ള അവന്റെ മാനുഷാത്മാവിനെയല്ല, അല്ലാതെ മനുഷ്യൻ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയ അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയത് അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യർ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് മോശത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെ അല്ല, ജഡികന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകമായത് ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരായല്ലോ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പല്ലോ സാർ, പൗലോ സാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. ദൈവം അത്ര വളരുമാറാക്കിയതാകിയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ. ഓരോരുത്തരും താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടവേലക്കാർ. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രബോധന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നെ വെള്ളി വിലയേറിയതല്ലേ മരം, പുല്ലെ വൈക്കോല് എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അവനെ തെളിവാകും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പഴുത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന്റെ പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താൻ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെ താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് മോശനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തെ സന്നിധിയിൽ മോശത്വമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്ന് കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്ക്. നിങ്ങളോടോ ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരെ അന്വേഷിക്കുന്നതയോ? അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത്? എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവനിരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിന്റെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് പഠിക്കേണ്ടതിനും ആരോരുത്തനും അനുകൂലമായും മറ്റൊന്ന് പ്രതികൂലമായും ചീത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ നിന്നെ വിശേഷിപ്പിക്കുന്നത്. ആർ ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴുന്നതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തെ മരണവീതിയിൽ ഉൾപ്പെടുത്തിയവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനരത്രേ. ഈ നാഴികവരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയിരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്തു അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറുപോലെയും ഇന്ന് വരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. നിങ്ങളെ കാണിപ്പാനല്ല എന്റെ പ്രിയമക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇതെഴുതുന്നു. നിങ്ങൾ ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എന്റെ അനുകാരികൾ ആകുവീൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ ഇന്നും ഏത് സഭയിൽ ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ തീർത്തിരിക്കുന്നു. കർത്താവിനെ ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് തീർത്തിരിക്കുന്നുള്ള വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ദൈവരാജ്യം വചനമല്ലേ, വചനമല്ല ശക്തിയിലെത്രയാകുന്നു. നിങ്ങൾക്ക് എന്തു വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യാത്മാവിലോടും നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്? നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത് പോലെ. ഇത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനും ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാ പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നുവല്ലോ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടുള്ളതല്ല, തിന്മയും ദുഷ്ടയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിയില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ടവൻ ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ടക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്, അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവേൻ. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾ ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ച് കൊള്ളാത്തത് എന്ത്? നഷ്ടമേറ്റു പറഞ്ഞു കൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്ത് നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ആവിഷ്ടക്കാരൻ, പിടിച്ചുപറിക്കാർ എന്നിവരെ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളും ചില രീപകക്കാരായിരുന്നെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴിയിൽ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഭോജ്യങ്ങൾ വയറ്റിനും വയറുഭോജ്യങ്ങൾക്കുമുള്ളത് എന്നാൽ ദീപം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശിയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്, വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് നമ്മുടെ ലോകർത്താവിനോട് പറ്റിച്ചേരുന്നു. അവനുമായി ഏക ആത്മാവാകുന്നു. ദുർനടത്തെ ഓടി മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്ര അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം? പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജീന്ദ്രിയ ജയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ഞാൻ ഇത് കൽപ്പനയായിട്ടില്ല, അനുവാദമായിട്ട് അത്രേ പറയുന്നത്. സകല മനുഷ്യരൻ എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താന്താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. വിവരം കൈവയ്ക്കാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാമെന്ന് ഞാൻ പറയുന്നു. ജിജേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ. അഴിൽ നിന്നേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. വിവാഹം കഴിച്ചവരോട് ഞാനല്ല കർത്താവിനെ കൽപ്പിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ വേർതിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ വാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. എന്നാൽ വിശേഷവരോട് കർത്താവല്ല, ശേഷമുള്ളവരോട് കർത്താവല്ല, ഞാൻ തന്നെ പറയുന്നു. ഒരു സഹോദരൻ അവിശ്വാസിയെ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും. ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. അവിശ്വാസി വേർതിരിയുന്നുവെങ്കിൽ തിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സ്ത്രീയെ, നീ ഭർത്താവിനെ രക്ഷവരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ, നീ ഭാര്യയ്ക്ക് രക്ഷവരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്നാൽ ഓരോരുത്തരും കർത്താവ് വായിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തരും ദൈവം വിളിച്ചതുപോലെയും അവനാൽ നടക്കട്ടെ. അങ്ങനെയാകുന്നു സകല ഹസവുകളും അജാപിക്കുന്നത്. ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെടുവോ? ചർമ്മം വരുത്തരുത്. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെടുന്നുവോ? പരിച്ഛേദന ഏൽക്കരുത്. പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മം ഒന്നുമില്ല. ദൈവകൽപ്പന പ്രമാണിക്കുന്നതിനോ അത്രേ കാര്യം. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? വ്യസനിക്കരുത്. സ്വതന്ത്രമാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുന്നു. മനുഷ്യർക്ക് ദാസന്മാരാകരുത്. സഹോദരന്മാരെ ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല. എങ്കിലും വിശ്വസ്തനാകത്തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ഇപ്പോഴേ കഷ്ടം നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്നെന്ന് തോന്നുന്നു. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ? വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യ ഇല്ലാത്തവനോ? ഭാര്യയെ അന്വേഷിക്കരുത്. നീ വിവാഹം ചെയ്താലും ദോഷമില്ല. കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ട്. അത് നിങ്ങൾക്ക് വരരുത് എന്ന് എന്റെ ആഗ്രഹം. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യ ഉള്ളവൻ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുമല്ലോ. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഞാൻ ഇത് നിങ്ങൾക്ക് കൊടുക്കുവാനല്ല യോഗ്യത വിചാരിച്ചു. നിങ്ങൾ ചാപല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടതിന് നിങ്ങളുടെ ഉപകാരത്തിനായിട്ട് എത്രയാ പറയുന്നത്. എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവൻ ദോഷം ചെയ്യുന്നില്ല. അവർ വിവാഹം ചെയ്യട്ടെ, എങ്കിലും നിർബന്ധത്താലല്ല. തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചുകൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന്. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്. വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നതിനായി മാത്രമേ ആകാവൂ. എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്ന് എന്റെ അഭിപ്രായം. ദൈവാത്മാവ് എനിക്കുണ്ടെന്ന് തോന്നുന്നു. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്ക് എല്ലാവർക്കും അറിവുണ്ടെന്ന് ഞാൻ നമുക്കറിയാം. അറിവ് കീർത്തിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹമേതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരുമുണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് ഒരിക്കലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏകകർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹപരിചയം ഏതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസ്സാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. എന്നാൽ ആഹാരം നന്മയെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ നോക്കുവേൻ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ? ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്തു അവരുടെ ബലഹീനത മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ആകയാൽ ആഹാരം എന്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിനെ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്കല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു. കർത്താവിനെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളുടെയല്ലയോ? എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്നത് പ്രതിവാദം ഇതാകുന്നു, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സംഭവിപ്പാൻ ഞങ്ങൾ അധികാരമില്ലയോ? അല്ല, വില ചെയ്യാതിരിപ്പാൻ എനിക്ക് ഭർണവാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? സ്വന്തം ചെലവിന്മേൽ യുദ്ധ സേവ ചെയ്യുന്നവനാർ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ജീവിക്കാത്തവനാർ, ഞാൻ ഈ മനുഷ്യരുടെ മര്യാദ പ്രകാരം പറയുന്നു, ന്യായപ്രമാണം ഇങ്ങനെ അറിയപ്പറയുന്നില്ലയോ? മരിക്കുന്ന കാളയ്ക്ക് മുഖക്കെത്തരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതേ, ഉഴുതുന്നവൻ ആശയോടെ ഉഴുകയും മരിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മരിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു അത്രേ. ഞാൻ ആത്മീയമായത് നിങ്ങൾ വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്കും എത്ര അധികാരം? അധികമെങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിക്കാൻ സകലവും പൊറുക്കുന്നു. ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് വിജയിക്കുന്നു എന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവൻ യാഗപീഠത്തിലെ വഴിപാടുകൾ ഓരോക്കാറാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവ് സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ വിജയിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ഇതുവരെ ഇതെഴുതുന്നതുമല്ല. ആരെങ്കിലും എന്റെ പ്രശംസ വൃതാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസമാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്.
മനഃപൂർവ്വമല്ലെങ്കിലും കാര്യമെങ്കിൽ പരിപേൽപ്പിച്ചിരിക്കുന്നു എന്നാൽ എന്റെ പ്രതിഫലം എന്ത്?
സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിനുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരോ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ഈ ന്യായ പ്രമാണത്തിന്റെ കീഴിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവനെ പോലെയായി. ദൈവത്തിന്റെ ന്യായപ്രമാണത്താലല്ലാത്തവനാകാതെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനനായവർക്ക് ബലഹീനനായി. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്ന സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനോ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുവീൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത പ്രാപിക്കേണ്ടത് തന്നെയാകിയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്. ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊടുക്കാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രയും ചെയ്യുന്നത്. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു പറയുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. ബലവാനായ ദൈവം നബരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ വെച്ചാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനു വരവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തവസ്റ്റ് ഭദ്രാസുരത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം നമുക്ക് ദൈവം ഒരുക്കി തന്നു. നമ്മുടെ ഇടയിൽ പ്രയാസം അനുഭവിക്കുന്നവരും നൊമ്പരമുള്ളവരും പ്രധാനത്തിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ അനേകരുണ്ട്. എങ്കിലും ശാന്തമായി ഈ ബുധനാഴ്ച ദിവസം നമുക്ക് വീണ്ടും കർത്തൃസന്നിധിയില് നമ്മുടെ ശരീരം കൊണ്ട് വിദൂരങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അവസ്ഥയ്ക്കും ആ മഹാകരുണയ്ക്കും ഹൃദ്യമായ പാട്ടോടുകൂടി സ്തുതി പാടുവാൻ നമ്മളെ ദൈവം ഒരുക്കിയതിൽ നമുക്ക് ഈ പ്രഭാത ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് ശുശ്രൂഷ അതിന് ആരംഭം കുറിച്ച പിതാക്കന്മാരെയും ഇപ്പോൾ നേർത്തു നൽകുന്ന പിതാക്കന്മാരെയും വളരെ സ്നേഹാദരവോടെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിലെ സാന്നിധ്യമോടെ നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് നമ്മുടെ സീനിയർ അച്ചനായിരിക്കും നമ്മുടെ ഈ മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ചൻ, പ്രിയപ്പെട്ട ഐസക് അച്ചൻ, പ്രിയ ബിജോയി അച്ഛൻ, പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹ ആദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന ദൈവമക്കളെ കരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവമേ അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ചിലവിടുന്ന ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ അങ്ങയുടെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന നിമിഷങ്ങളായി എഴുതപ്പെടാത്തക്ക വണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ കണ്ണുനീരും അവിടുന്ന് കൈക്കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ നമുക്ക് സമാഹരിപ്പിക്കാം. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കുന്നതിന് പ്രിയപ്പെട്ട ഐസക് അച്ഛനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 355-ാമത്തെ ഗീതം, ഉയർത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയരുളും വൻഗിരിയിൽ എന്നാരംഭിക്കുന്നു. നമുക്ക് ഗാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം.
ഉയർത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയരുളും വൻഗിരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ, ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂപുന്നില്ല, യഹോവ പാലകൻ താൻ ഇല്ല. നിക്കോ ഖേദമൊട്ടും യഹോവ പാലകൻ താൻ ഇല്ല. നിക്കോ ഖേദമൊട്ടും ശത്രുഭീതി നീക്കി എന്നെ മാത്ര തോറും കാത്തിടുന്നു. നീതി എൻ സൽപാദകളിൽ നിത്യവും നടത്തിടുന്നു. നീതി എൻ സൽപാദകളിൽ നിത്യവും നടത്തിടുന്നു. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുണയരുളും വൻകീരിയിൽ ശോഭയേറും സ്വർപ്പൂരിയിൽ. തീരമതിൽ ചേർത്തിടുന്നു ശോഭിത പൂരത്തിൻ വാതിൽ, എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ശോഭിത പൂരത്തിൻ വാതിൽ, എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. വാനസേന ഗാനം പാടി വാടിടുന്ന സ്വർഗസിയോ, ധ്യാനിച്ചിടും നേരമെന്നെ മാനസമ്മോദിച്ചിടുന്നു. ധ്യാനിച്ചിടും നേരമെന്നെ മാനസമ്മോദിച്ചിടുന്നു. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ, തുണയരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ.
പ്രാർത്ഥിക്കും. പുത്രനും നമ്പർ സർവഹായിക്കും സ്തുതി ആദ്യ മുതൽ നന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന നിലവനായ നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവേ വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഫലവാനെ നീ പരിശുദ്ധനാകുന്നു, അണുവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യേണ്ടവേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഫലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യേണ്ടവേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഫലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങൾ നമസ്കാര സുഷം കഴിക്കുന്നത് ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണതാവേ നിനക്ക് സ്തുതി, ഭാവികളായ ആരോട് കർണിയെന്ന് മിശിയ രാജാവേ നിനക്ക് സ്തുതി ബാറിക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണ്ടമേ, നിന്റെ രാജ്യം വരേണ്ടമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ ഇനി ഞങ്ങൾക്ക് വരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കേണ്ടമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞവരെയേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ഉദരകളുമായ കർത്താവ് യേശുശ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാവർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
ഭാരിക്കുമോർ ഞങ്ങളുടെ കർത്താവെ, ദുഃഖങ്ങളുടെ കാലത്ത് നീ ഞങ്ങൾക്ക് ആശ്വാസവും അപകടകാലത്ത് ഞങ്ങൾ നടത്തിപ്പുകാരനുമായിരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ രോഗത്തെയും അതിന്റെ ഔഷധം നിന്റെ തൃക്കലിലിരിക്കുന്നു എന്ന് ഉള്ളതിനെ നിനക്കറിയാമല്ലോ. തങ്ങളുടെ തലമുറകൾക്ക് കണ്ണാടിയായി തീർന്നുള്ള പുണ്യവാന്മാരായ പരിശുദ്ധ സ്ലേഹന്മാർ ഏതിനാൾ തങ്ങളെ തന്നെ കണ്ടിരിക്കുന്നുവോ, ആ നീതിയുടെ സൂര്യനായുള്ളവേ, ഞങ്ങളുടെ ഉള്ളിൽ നിന്നെക്കുറിച്ചുള്ള അറിവിന്റെ വാതിൽ തുറക്കണമേ. തങ്ങളുടെ പ്രത്യേക നടപടികളാൽ നിന്നെ സാധിപ്പിച്ചവരായ പരിശുദ്ധ സ്ലേഹന്മാരെ മൂലം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചേർന്നിരുന്ന ആ നിർമ്മല ഭവനത്തിൽ ചെന്ന് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ കൂതാശികളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്നെക്കുറിച്ചുള്ള അറിവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവ് ഞങ്ങളുടെ കർത്താവും ദൈവമേ, എന്നേക്കും നിന്നുള്ള ആശ്രയം ഞങ്ങൾ ഉൽപാദിപ്പിക്കുകയും ചെയ്യുമാറാകണമേ.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, നമുക്ക് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം അനുഗ്രഹിച്ചു. ലോകം മുഴുവൻ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും, പ്രത്യേകിച്ച് രോഗം മൂലമുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നതിന്റെ മധ്യത്തിൽ ശാന്തമായി വീണ്ടും കർത്തൃസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി, പ്രത്യേകിച്ച് പരിമിതമായ സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവശബ്ദം കേൾക്കാനും ദൈവശബ്ദത്തിനനുസരിച്ച് നമ്മളെ തന്നെ പരിചയപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരവും ആരോഗ്യവും തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ശാന്തമായി കർത്തൃസന്നിധിയിലായിരിക്കണമേ, അതിനുള്ള അവസരം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവശബ്ദം കേൾക്കത്തക്കവണ്ണം അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും സ്വസ്ഥമായി പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതും അതിനും വേണം ദൈവത്തിന്റെ കരുണ. ആ ദൈവത്തിന്റെ കരുണ നമുക്കുണ്ടാകുന്നത് നമ്മളതിനെ ആഗ്രഹിക്കുമ്പോഴാണ്. നമ്മളൊക്കെ പലതും ആഗ്രഹിക്കുകയും ആഗ്രഹിക്കുന്നതൊക്കെ നടക്കണമെന്ന് താല്പര്യപ്പെടുന്നു വരുവാ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴും ആയിരിക്കട്ടെ, ദൈവമേ അങ്ങയുടെ നാം ഏത് പരിമിത സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലും മനസ്സുകൊണ്ട് ശരീരത്തോണ്ടും ശരീരം കൊണ്ടും പ്രാർത്ഥനയിലായിരിക്കാൻ ഉള്ള അവസരം ഞങ്ങൾക്ക് ഒരുക്കി തരണമേ. ഈ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സാധ്യത നമ്മളിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്? അതോടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അവസാനിച്ചു എന്നുള്ളതാ. എന്നാൽ ഏത് പ്രയാസഘട്ടങ്ങളിലും ഒന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സൊരുക്കം അത് ദൈവത്തിന്റെ കരുണയാ. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ഈ സമയങ്ങളൊക്കെ നമുക്ക് ദൈവം അത് അവസരം ആഗ്രഹിക്കുന്നതനുസരിച്ച് നൽകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ആ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാൻ നമുക്ക് ഇടയാകണമേ എന്ന് ആമുഖമായിട്ട് എല്ലാവരോടും ഓർപ്പിക്കുകയാണ്. നമുക്കൊരു 19-ാം തീയതി കർത്താവിന്റെ സഹോദരനും ഊർസ്ലേമത്ത് 1-ാമത്തെ എപ്പിസ്കോപ്പായും ക്ലീഹായും സഹതായും ആദ്യ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച ആളുമായ മാർ യാക്കോബിന്റെ ഓർമ്മയാണ്. നമുക്കറിയാം പരിശുദ്ധ നോമ്പിൽ കൂടി 13 ദിവസത്തെ നോമ്പിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാസമാണ് ഏറ്റവും കൂടുതൽ ക്ലീഹന്മാരെയൊക്കെ ഓർക്കുന്ന ദിനമായതുകൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് 10 പൗലോസ് ക്ലീഹന്മാരുടെയും കൂടെ ഓർമ്മയുള്ളത് കൊണ്ടാണ് നമ്മൾ 12 ക്ലീഹന്മാരുടെ ഓർമ്മ ഒന്നിച്ച് നമ്മൾ 29-ാം തീയതി 30-ാം തീയതിയുമായിട്ട് നമ്മൾ നടത്തുന്നത്. 29-ാം തീയതി 10 പൗലോസ് ക്ലീഹന്മാരുടെ ഓർമ്മ, 30-ാം തീയതി 12 ക്ലീഹന്മാരുടെ ഓർമ്മ ഒരുമിച്ച് അങ്ങ് നടത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വഴികാട്ടികളായ പിതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യവും അവരനുഭവിച്ച കഷ്ടതയുടെ മധ്യത്തിലും അവരനുഭവിച്ച ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ ലോകമൊരുക്കിയ ഒരു കഷ്ടതകളും അവരുടെ ശരീരത്തെയോ മനസ്സിനെയോ ബാധിച്ചില്ലെന്നുള്ളതാണ് ഈ അവര് കാണിച്ച വിശ്വാസം കൊണ്ട് നമ്മളിലും പ്രാപ്യമാകേണ്ടത്. ആ ഒരു തലത്തിൽ ജീവിക്കാൻ ദൈവം എല്ലാ കൃപകളും നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് യാക്കോബ് ശ്ലീഹായുടെ ഓർമ്മയില് മധ്യസ്ഥതയില് നമുക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചന ധ്യാനം നിർവഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ജോബിയച്ഛൻ, നമ്മുടെ തോമസ് മാത്യു അച്ഛൻ എന്ന നമ്മളെ സ്നേഹിക്കുന്ന അച്ഛന് ഏറ്റിട്ടുണ്ടെങ്കിലും അച്ഛനോട് പറഞ്ഞ അച്ഛൻ ആ സമയത്ത് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഒരു ഓപ്ഷൻ കാണണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും അച്ഛൻ തന്നെ ഇന്ന് പ്രസംഗിക്കും, അതല്ലെങ്കിൽ ഞാനോ അല്ലെ മറ്റാരെങ്കിലും തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നതാണ്. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ബഹുമാനപ്പെട്ട ഐസക്കച്ചൻ ആലപിക്കും, അതിനുശേഷം തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 411 ഗീതം 411. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ആത്മത്തിൻ ആനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നിത ഇപ്പോൾ നിൻ പാദത്തിൽ എന്നാരംഭിക്കുന്ന ഗീതം. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ആത്മത്തിൻ ആനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. അരുൾഗാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഭേദത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഭേദത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും, അടിയാനും തിരിച്ചറിവാൻ അപ്പനേ ബുദ്ധിയെ തെളിക്ക. അരുൾഗാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക. എലിയാ പ്രവര ബലമായി ചെയ്ത ക്രിയകൾ കാണാം, എലോഹീം എന്നെയും ഓർക്കുക. വില നിന്നോടെ എന്നോർക്കുക, എലോഹീം എന്നെയും ഓർക്കുക. വില നിന്നോടെ എന്നോർക്കുക. അരുൾഗാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക. പാപികൾക്കു നിന്റെ സ്നേഹത്തെ എന്റെ ശീലത്താൽ ഞാൻ കാട്ടുവാൻ, കാൽവറി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. കാൽവറി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. അരുൾഗാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. എന്റെ ആയുസ്സിന്റെ നാളെല്ലാം നീ പോയ വഴി പോകുവാൻ, ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. അരുൾഗാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഭേദത്തെ നീ കാട്ടുക കർത്താവേ, ഇതിന്റെ ദാസർക്ക് ദിവ്യഭേദത്തെ നീ കാട്ടുക.
തോമസ് പാർട്ടി അച്ഛ ലൈനിലുണ്ടോ? അച്ഛാ ഗോപി അച്ഛൻ,
ഹലോ. അച്ഛാ ഉണ്ടോ? അച്ഛാ
കുഴപ്പമില്ല, അത്ര സൗകര്യം ഉണ്ടല്ലോ പ്രസംഗിക്കാം അല്ലേ? ഓക്കെ അച്ഛാ, താങ്ക് യു. ഇപ്പോഴ ബഹുമാനോട് തോമസ് മാത്യു അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞു
വചനത്തിൽ വേരൂന്നി പുഷ്ടി വൈപ്പാ, വചനത്തിൻ ആഴങ്ങളിൽ വേരൂന്നി പുഷ്ടി വൈപ്പാ, ഇലവാടാത്തരുവായി സഹജർക്കു താങ്ങായി തണലായി സൗരഭമായി തൽസമായി ഫലമേത ിരുനാമുന്നുമാത്രമ ആത്മാവിന്നാലംബം തിരുനാമമൊന്നു മാത്രമാ ആത്മാവിന്നാലംബം. അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ മനസ്സുകളെ സമർപ്പിച്ചു. സർവശക്തനായ മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവായ ജീവിതം അനുഗ്രഹപ്രദമായ ഒരു പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ വലിയ കൃപയെ ഓർത്തുകൊണ്ട് കർത്താവേ, പലതരത്തിലുള്ള തിരക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ചിന്തിക്കുന്നു. പൂർണ്ണ മനസ്സോടുകൂടി കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും നിന്റെ വചനത്തെ ധ്യാനിക്കുന്നു. അവിടുത്തെ തീർത്ഥങ്ങളെ പാടി പോയിട്ടുവാൻ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും 30, 60, 100 മേനിയായി അവിടുന്ന് അവിടുന്ന് പ്രതിഫലം നൽകുമാറാകണം. തമ്പുരാനെ, ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തിനായി ഞാൻ സ്തുതിക്കുന്നു. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ആ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഒരുക്കുമാറാകണം. അവിടുത്തെ പരിശുദ്ധ റൂഹ ഞങ്ങൾക്കോട് സംസാരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപയെ അറിയുമാറാകണം. ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതായ ദൈവവചനം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഭാവിയിലേക്ക് പ്രയോജനകരമാക്കി തിരികൊണ്ടാക്കുവാൻ കൃതിയുമാറാകണം. ഞങ്ങൾ നിനക്കും എന്റെ ഏകജാതനും എന്റെ പരിശുദ്ധ സഹായിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും ബഹുമാനവും വാത്സല്യവുമുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ വൈദികന്മാർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങൾ, യേശു തമ്പുരാന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കും. പരിശുദ്ധമായ ശ്ലീഹാ നോമ്പിലൂടെയുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലായി ഓരോ ശ്ലീഹന്മാരെയും നമ്മൾ ചിന്തയ്ക്കും മരണത്തിനും ഒക്കെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് യേശു തമ്പുരാൻ ആഗ്രഹിക്കുന്ന ശിഷ്യത്വം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരല്പസമയം ചിന്തിക്കുവാൻ തക്കവണ്ണം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം യേശു തമ്പുരാന്റെ ശിഷ്യന്മാരെ കുറിച്ച് പല ഭാഗങ്ങളായിട്ട് പറയുന്നു. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ചെറിയ തെറ്റിദ്ധാരണയിൽ തന്നെ ആദ്യം തുടങ്ങാം. നമ്മളെല്ലാവരും പറയാറുണ്ട് യേശു തമ്പുരാന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ 12 പേരാണ് എന്ന് നമ്മളൊക്കെയും പറയാറുണ്ട്. എന്നാൽ യേശുവിന് ശിഷ്യന്മാർ 12 അല്ലായിരുന്നു. യേശു തമ്പുരാൻ തന്റെ പരിശേഷ ശുശ്രൂഷയ്ക്ക് മുൻപായി തനിക്ക് മുന്നോടിയായി ചിലരെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അയക്കാൻ ആരംഭിക്കുമ്പോൾ
തനിക്ക് മുമ്പായി അയക്കുവാൻ തക്കവണ്ണം അവൻ തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്തുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധനായ ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മടിയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യം, യേശു തമ്പുരാന് ശിഷ്യന്മാരായി ഒരു വലിയ സമൂഹം, എന്നാൽ പ്രേക്ഷക പ്രവർത്തനത്തിന് അയക്കേണ്ടത് അല്ലെങ്കിൽ തന്റെ പ്രതിനിധിയായി അയക്കേണ്ടതിന് ഒരു പ്രത്യേക ദൗത്യത്തോടുകൂടി, വിത്ത് എ സ്പെഷ്യൽ പർട്ടിക്കുലർ മിഷൻ, ഒരു പ്രത്യേക ദൗത്യവുമായി തന്റെ റെപ്രസെന്റേറ്റീവായിട്ട് അയക്കേണ്ടതെന്നും യേശു തമ്പുരാൻ തിരഞ്ഞെടുത്ത ആളുകളുടെ എണ്ണമാണ് 12. എന്നൊക്കെ അന്നത്തെ ഒരു യഹൂദ സാഹചര്യങ്ങളിലും യഹൂദ സഭായിമാരുടെയൊക്കെ ശിഷ്യന്മാരുടെ എണ്ണം 12 ആയിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ 12 ഗോത്രവുമായി ബന്ധപ്പെട്ടായിരിക്കണം അങ്ങനെ ഒരു 12 എന്ന ഒരു സംഖ്യ വന്നു. അങ്ങനെ യേശു തമ്പുരാൻ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ച, നമുക്കറിയാം അപ്പോസ്തലന്മാർ എന്ന വാക്കിന്റെ അർത്ഥം, അപ്പോസ്തിൽ എന്ന ഗ്രീക്കിന്റെ അപ്പോസ്തലോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെയും ശ്ലീഹോ എന്ന കൊറിയാനി വാക്കിന്റെ ഒക്കെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ദോസ് ഹു സെൻഡ്, ദ വൺ ഹു സെൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അയക്കപ്പെടുന്ന 12 പേരെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ശിഷ്യന്മാരുടെ വലിയ ഒരു ഗണത്തിൽ നിന്നും 12 പേരെയാണ് യേശു തമ്പുരാൻ തെരഞ്ഞെടുത്ത് തന്റെ വലിയ ദൗത്യവുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അയക്കുന്നത്. അവര് പോയി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെയും കണ്ടിട്ട് ഹെറോദ രാജാവ് പോലും പേടിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതായത് ഹെറോദ രാജാവ് പേടിച്ചിട്ട് ചോദിച്ചു, ഞാൻ തടവിൽ വെച്ച് ശിരച്ചേർന്ന് നടത്തിയ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റോ എന്ന് പോലും ഹെറോദ രാജാവ് പേടിക്കുന്നു. അത്രമാത്രം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു സാഹചര്യം അന്നുണ്ടാവുന്നു. അങ്ങനെ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരായിരിക്കും ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തയക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവരയക്കുന്നുണ്ട്. ക്രൈസ്തവ ചിന്തകന്മാരൊക്കെയും ഒരുപാട് ചിന്തയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രസംഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മരണത്തിന് വേണ്ടിയൊക്കെ വായിക്കുന്ന ഒരു പുസ്തകമാണ് ഡിട്രിച്ച് ബോൺഹോഫറിന്റെ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ആക്ച്വലി അതിന്റെ ശരിക്കുമുള്ള മലയാള വിവർത്തനം ശിഷ്യത്വത്തിന്റെ വില എന്നാണ് ശരിക്കും വരേണ്ടത്. എന്നാൽ മലയാളത്തിലേക്ക് ആ പുസ്തകം തർജ്ജമ ചെയ്തപ്പോൾ അതിന്റെ തലക്കെട്ടായി വന്ന വാചകം വരിക ക്രൂശിക്കപ്പെടുക എന്നാണ്. വരിക ക്രൂശിക്കപ്പെടുക, എനിക്ക് തോന്നുന്നത് രണ്ടിന്റെയും അർത്ഥം ഒന്നു തന്നെയാണ്. ശിഷ്യത്വത്തിന്റെ വില അല്ലെങ്കിൽ ദ പർപ്പസ് ഓഫ് ഡിസൈപ്പിൾ എന്ന് പറയുന്നത് വരിക, കം ആൻഡ് ബി ക്രൂസിഫൈഡ്. ക്രൂശിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് ശിഷ്യത്വത്തിന്റെ വില. നമുക്കറിയാം യേശു തമ്പുരാന്റെ അപ്പോസ്തലന്മാരും 11 പേരും ഈ ലോകത്തിൽ നിന്നും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു വലിയ കഷ്ടതയിൽ കൂടി കടന്നുപോയി രക്തസാക്ഷി മരണത്തിലൂടെയാണ്. 12-ാമനായ യോഹന്നാൻ പോലും മരിക്കുന്നത് അത്ര സുഖകരമായ ഒരു സാഹചര്യത്തിലല്ല എന്നും നമുക്കറിയാം. സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എന്തിന് തൊട്ടു മുമ്പിൽ കണ്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യജീവി പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട സ്ഥലമാണ് ക്രിസ്മസ് ദ്വീപിലേക്ക് ഏകാന്തരയിൽ അദ്ദേഹത്തിന്റെ വാർദ്ധക്യ കാലം കഴിച്ചു കൂട്ടിയും യാത്ര പറഞ്ഞു. അത്രമാത്രം ഓരോ ശിഷ്യന്മാരും കിട്ടുന്നത്. നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ശിഷ്യത്വം എന്ന് പറയുന്നത് ചിലർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. യേശു തമ്പുരാനെ അനുഗമിക്കുന്നവർ അല്ലെങ്കിൽ ദ ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന ലേബലിൽ ജീവിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ലോകമൊക്കെയും പോയി എന്റെ സാക്ഷികൾ ആകുകയും സുവിശേഷം അറിയിപ്പീൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മളത്തെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വാചകമാണ്, ഒരു വാചകമാണ്. കാരണം നമ്മൾ ലോകമൊക്കെ സുവിശേഷം അറിയിക്കുന്നു പറയുമ്പോൾ ചിലരൊക്കെ നെറ്ററുകളായിട്ട് എടുത്ത് മൈക്കൊക്കെ എടുത്ത് വെച്ച് പ്രസംഗിക്കാറുണ്ട്. പക്ഷെ മൈക്കൊക്കെ എടുത്ത് വെച്ച് നമ്മളിങ്ങനെ പൊതുവേദികളിൽ പ്രസംഗിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. സൈലന്റ് ആയി ഇൻഡയറക്റ്റ് ആയി മറ്റുള്ളവരിലേക്ക് യേശു ക്രിസ്തുവിനെ എത്തിക്കുക എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ദേവീന്ദ്രൻ ആക്ച്വലി നമുക്ക് നൽകിയത്. അതായത് ഞാൻ ഈ ലോകം എപ്രകാരം ഏതൊക്കെ രീതിയിലുള്ള സന്ദേശങ്ങൾ നന്മകൾ നിങ്ങൾക്ക് നൽകിയോ ആ നന്മകൾ നിങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നിങ്ങളെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ഇടയാകട്ടെ എന്നാണ് പേന ഉദ്ദേശിച്ചത്. സുവിശേഷം അറിയിപ്പീൻ എന്നാണ് പറഞ്ഞത്. സുവിശേഷം പ്രസംഗിപ്പീൻ എന്നല്ല, എന്റെ സാക്ഷികളാകൂ എന്നാണ് പറഞ്ഞത്. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ വിറ്റ്നസ് എന്നതിനേക്കാൾ കൂടുതൽ ടെസ്റ്റിമണി എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ളതാണ്. യേശുക്രിസ്തുവിനെ കണ്ടവരായി ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടു എന്ന് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ടെസ്റ്റിമണിയുള്ള ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ രുചിച്ചെറിഞ്ഞ ഒരു വ്യക്തി എപ്രകാരം ജീവിക്കുന്നു അതുപോലെ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാണ്. രാജേഷ് അച്ഛന്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അച്ഛൻ പറഞ്ഞു പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യേശുക്രിസ്തു വേദപുസ്തകത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ടോ, ഒരു മനുഷ്യൻ വീട് പണിയാൻ ആരംഭിക്കുമ്പോൾ അതിന്റെ വരവ് ചെലവുകളും അതിന്റെ നിർമ്മാണ പ്രക്രിയകളൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷമാണ് വീട് പണി ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ പകുതിക്കൊച്ചു നിർത്തിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും, അയ്യോ അവൻ തുടങ്ങിയിട്ട് തീർക്കാൻ വകയില്ലാതായി പോയല്ലോ എന്ന ആൾക്കാർ കളിയാക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ അത്യന്തം ഗൗരവമായിട്ട് നമ്മളൊക്കെ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ ഈ പ്രാർത്ഥനാ ജീവിതം നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. പലതരത്തിലുള്ള തടസ്സങ്ങൾ, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഓരോ പ്രാർത്ഥനയിലും കടന്നു വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി കാണണം. നമുക്ക് ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ച ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാണ്, അത് മാറ്റാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപും ഓരോ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് മുമ്പും കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പും അത് മനസ്സിൽ കണക്കുകൂട്ടി നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങി കഴിയുമ്പോൾ കുറച്ചൊക്കെയെങ്കിലും നമുക്ക് ഓരോ ദിവസവും മാറ്റങ്ങൾ വരുത്താൻ തക്കുള്ളതെന്ന് സാധിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തിനാണ് ഈ പ്രാർത്ഥന നമ്മൾക്ക് ചിന്തിക്കാറുള്ളത്, എന്തിനാണ് പ്രാർത്ഥന? ശരിക്കും പറഞ്ഞാൽ ഒരു പിതാവ് തന്റെ മക്കൾക്ക് അവർ ചോദിച്ചില്ലെങ്കിലും എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിച്ചു കൊടുക്കും, സ്നേഹമുള്ള പിതാവ്. ഇനി അഥവാ ചോദിക്കുന്നത് അപകടകരമായ കാര്യങ്ങളാണെങ്കിൽ അവർ കൊടുക്കുകയില്ല. അതുകൊണ്ട് നമ്മള് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയോ സാധിക്കാതിരിക്കുകയോ ചെയ്യും. പിന്നെ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? യേശു നമ്മുടെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ദൈവം പരിശുദ്ധനാകാതെ ഇരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പാപപങ്കിലമായ ലോകത്തിൽ യെശയ്യാപ്രവാചകൻ പറയുന്നത് പോലെ ശുദ്ധിയില്ലാത്ത അധരങ്ങളോടുകൂടി പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യന്റെ പ്രാർത്ഥനയാണോ വലുത്? ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്ത വളരെ നിർമ്മലരായ ദൈവസന്നിധിയിൽ എപ്പോഴും നിൽക്കുന്നവരായ ക്രോബേന്മാരും സോപ്പേന്മാരും സ്തുതിക്കുന്ന ഈ കാബീശ് പാട്ടുകളാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. ഏറ്റവും നിർമ്മലരായ ആ മലാഖ വൃന്ദത്തിന്റെ പ്രാർത്ഥനകൾ എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൈവനമ്പ്യാന്റെ സന്നിധി. എല്ലാ സമയവും കർത്താവ് പരിശുദ്ധൻ 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 എന്ന് മലാഖ വൃന്ദം പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ ഒരു ചാടനും ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞ കർത്താവ് എനിക്ക് ഇന്നൊരു തരണം പറയുമ്പോൾ ഏതായിരിക്കും കർത്താവ് സ്വീകരിക്കുക? അപ്പോൾ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കുവാൻ വേണ്ടിയോ ദൈവത്തെ പുകഴ്ത്തുവാൻ വേണ്ടിയോ ഒക്കെ ആണ് എന്നൊക്കെ മാത്രമാണ് പ്രാർത്ഥന എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. ഇതിന്റെ എല്ലാ പ്രാർത്ഥന ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടോ എങ്കിലും പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതൊന്നുമല്ല. ഏറ്റവും വളരെ ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു സിംപ്ലസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുകയാണ്, നമ്മൾ എല്ലാവരും ഇവിടെ വാഹനവും വണ്ടി വീടുകളും ഒക്കെ വാങ്ങിക്കുന്നത്. ഒരു വലിയ തുകയ്ക്ക് നമ്മൾ ആ വീട് മേടിച്ചു കഴിഞ്ഞാൽ മാസം മാസം നമ്മൾ എല്ലാവരും മോർഗേജ് എടുക്കുന്നു, അല്ലെങ്കിൽ വണ്ടിയുടെ ആണെങ്കിലും ഓരോ മാസവും നമ്മൾ അതിന്റെ പേയ്മെന്റ് ചെയ്യുന്നവരാണ്. അതിന് അത് ഏകദേശം അതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഒരു വലിയ സൗജന്യം ദൈവതത്വരായ സന്നിധിയിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ. ദൈവതമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ശ്വാസം, നമുക്ക് നൽകിയിരിക്കുന്ന മനുഷ്യജന്മം, വൈകല്യമില്ലാതെ നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ അവയവം, നമുക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ, ബന്ധുമിത്രാദികൾ, സൗഹൃദങ്ങൾ, നമുക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ, ഇതൊക്കെ ദൈവതമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കുന്ന ഒരു വാചകമാണ് ശ്വാസവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ആസ്മാറ്റിക് രോഗങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ പോലുള്ള രോഗങ്ങൾ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ന് മനുഷ്യൻ കണ്ടുവരുന്നത്. അതിപ്പം നമ്മുടെ ദൈനംദിന ജീവിത ശൈലിയിലൂടെ ഒക്കെ വരാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ആ മനുഷ്യന് അവസാനമായി പറഞ്ഞ വാക്കതാണ്, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, ഐ കാൻ ബ്രീത്ത്. ചിന്തിച്ചു നോക്കിയ പ്രേമുള്ള ഒരു നിമിഷം നമ്മുടെ ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസം ഒന്ന് നിന്നു പോയാൽ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തു വരണമെങ്കിൽ എത്ര മാത്രം പണം ഒരു ആശുപത്രിയിൽ നമ്മൾ ചെലവഴിക്കേണ്ടി വരും. അതുപോലെ ജീവിതത്തിലെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തനങ്ങളും ഒരു സെക്കൻഡ് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് പ്രവർത്തനരഹിതമായി പോയാൽ അതിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ എത്രമാത്രം പണം, എത്രമാത്രം സമയം, ദിവസങ്ങൾ, നമ്മുടെ ആരോഗ്യം ചെലവഴിക്കേണ്ടി വരും എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഓരോ അംഗവൈകല്യം ഇല്ലാതെ നമുക്ക് വന്നിരിക്കുന്ന ഓരോ ശ്വാസത്തിനും നമ്മൾ കടപ്പെട്ടവരാണ്. ആ കടം നമ്മൾ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ദൈവം തമ്പുരാന്റെ മുൻപാകെ നമ്മൾ എല്ലാവരും കടക്കാരാണ്. ഒരു വലിയ ഭാരം ഓരോ ദിവസവും നമ്മൾ ദൈനംദിന പ്രാർത്ഥനകളുടെ യാമപ്രാർത്ഥനകൾ മുടക്കുമ്പോഴും ഞായറാഴ്ച ആരാധനകൾ മുടക്കുമ്പോഴും അലസമായിട്ട് പല മാറാനായ തിരുനാളുകളും അതുപോലെ ഉള്ള കൂടാശകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും അത് അവ മുടക്കാൻ തക്കവെന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മൾ ദൈവം തമ്പുരാന്റെ മുൻപാകെ കടക്കാരാവുകയാണ്. നമ്മൾ എല്ലാവരും പറയാറുണ്ട് യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ക്രിസ്ത്യാനികളാണ് നമ്മൾ. പക്ഷെ അങ്ങനെയല്ല, യേശുക്രിസ്തുവിന് മരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക വരികയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന കാലം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഉള്ള ഒരു ക്രമീകരണം നമ്മൾ ചെയ്യാം. ക്രിസ്തുവിനുള്ളവരായി ജീവിക്കാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ, ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നവരായി ഉള്ള ഒരു ജീവിതമാണ് നമുക്ക് ഉണ്ടാകുന്നത്. സാക്ഷ്യമുള്ളവരായിട്ടാണ് ജീവിക്കാൻ, കർത്താവിന് സാക്ഷികളാകുമെന്ന് പറഞ്ഞതുകൊണ്ട് ശിഷ്യത്വത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അത് തന്നെയാണ്, സക്രിയമായിട്ട് മാറുക എന്നുള്ളതാണ്. ആ സാക്ഷ്യമുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കണം. ദൈവം തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി നമുക്കൊക്കെ വാക്കുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള പെരിഫറലായിട്ടുള്ള അർത്ഥത്തിലൊക്കെ നമ്മളൊക്കെയും ദൈവം തമ്പുരാനോട് ഇഷ്ടവും സ്നേഹമൊക്കെ കാണിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ആ സ്നേഹം നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന് പോകുന്നത് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല ആളുകളും ഭവനങ്ങളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരാണ്. ആ കുർബാന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന നിസ്സംഗതകൾ എത്രമാത്രമാണ് എന്ന് നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു വിശുദ്ധ കുർബാനയെ എത്രമാത്രം ലാഘവത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും സമീപിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ NCC ഇൻസ്ട്രക്ടറായ കുര്യൻ എന്ന പേരുള്ള ഒരു സാറുണ്ടായിരുന്നു. ആ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, NCC കാര്യത്തിൽ ഏതെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ, പങ്ക്ച്വാലിറ്റിയിലോ ഡിസിപ്ലിനിലോ എന്തെങ്കിലും വീഴ്ച വരുത്തുവാൻ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പട്ടിയുടെ വേഷം കെട്ടി കുറയ്ക്കണം അല്ലെങ്കിൽ കെട്ടാൻ പോകരുത്. ക്രിസ്ത്യാനിയായിട്ട് ശിരസിന്മേൽ മൂറോന്റെ അടയാളം വഹിച്ചുകൊണ്ട് സാത്താനെ ഉപേക്ഷിക്കുന്ന മഷീനായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നമ്മൾ ആരംഭിച്ചു. ഇനി ക്രിസ്ത്യാനിയായി എല്ലാ അർത്ഥത്തിലും ക്രിസ്ത്യാനിയായി ജീവിക്കുക, എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യാമോ അവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർത്തഡോക്സുകാരനായി നമ്മൾ ജീവിക്കാൻ ആരംഭിച്ചു. ഒരു വലിയ പ്രിവിലേജ് ഉള്ള ഒരു ജീവിതമാണ് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴും, ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഓർത്തഡോക്സുകാർ എന്ന് പറയുമ്പോഴും ഒരുപാട് പ്രിവിലേജ് ഉള്ള, ഒരുപാട് വലിയ അന്തസ്സുള്ള ഒരു ജീവിതമാണ് നമ്മുടെ. ആ പ്രിവിലേജസ് ഒക്കെ സ്വീകരിക്കുമ്പോഴും നമ്മൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്തു തീർക്കാം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. എന്താണ് ശിഷ്യത്വം എന്ന് മാത്രം പറയാനാണ് ആരംഭിച്ചത്. ക്രൂശിക്കപ്പെടുക എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് വരാൻ തക്കോൺ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ക്രൂശിക്കപ്പെടുകണം എന്ന് നമ്മളൊക്കെ പ്രസംഗിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എന്നാൽ ക്രൂശിക്കപ്പെടുക എന്നുള്ളതിനേക്കാൾ ഒക്കെ ഏറ്റവും ചെറിയ കാര്യമാണ് ഓരോ ദിവസത്തെയും ജീവിതം ക്രിസ്തുവിന് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിവെക്കുക എന്നുള്ളത്. പ്രാർത്ഥനാ സമയങ്ങൾ പോലും ഏകാഗ്രതയോടുകൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ തക്കോണം സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെല്ലാവരും വിചാരിക്കും ഈ നോമ്പെടുക്കുന്ന സമയത്തൊക്കെ പലരും പറയാറുണ്ട്, വെച്ചാൽ ഈ പ്രാർത്ഥനയും നോമ്പും ഒന്നും അല്ല വലിയ കാര്യം, നന്മയോടുകൂടി ജീവിച്ചാൽ മതി, അതല്ലേ അച്ഛാ വലിയ കാര്യം. ശരിയാണ്, നന്മയോടുകൂടി ജീവിക്കുന്നതാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം, അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് അച്ഛാ നോമ്പ് നോക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒന്നാം ക്ലാസ്സിൽ പഠിക്കാതെ ഒരിക്കലും ഒരാൾക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല. ഒന്നാം ക്ലാസ്സിൽ പഠിക്കാതെ ഒരാള് MBBS പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇനി അഥവാ ഡോക്ടറായിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഗ്രാജുവേഷൻ കൊടുത്താൽ പോലും അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ എത്രമാത്രം വാലിഡാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഒരു വീട്ടിൽ സ്റ്റെയർ ഉണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ സ്റ്റെയറിൽ ചവിട്ടാതെ ഏറ്റവും മുകളിലത്തെ സ്റ്റെയറിൽ ചവിട്ടാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ക്രിസ്ത്യാനിയായിട്ട് നമ്മുടെ ഒരു ആത്മീയ ജീവിതം ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് പ്രാർത്ഥനയും വേദപുസ്തക വായനയും ഉപവാസവും നോമ്പും അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ സ്വന്തം സ്പിരിച്വൽ ഡിസിപ്ലിന് വേണ്ടിയെങ്കിലും അതൊക്കെ പാലിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങേണ്ടത്. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ അതൊക്കെയാണ് ഏറ്റവും ഉന്നതമായ കാര്യം. പക്ഷെ ഏറ്റവും റൂട്ട് ലെവലിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്തതിന് ശേഷമാണ് ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുവാൻ്റെ കൊണ്ട് ഇറങ്ങേണ്ടത് അതിനുശേഷമാണ്. ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ശിഷ്യന്മാർ നടത്തിയ ചില കാര്യങ്ങൾ മാത്രം ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ നടത്തേണ്ടെന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചു തന്നെയോ പരിമല തിരുമേനിയും അല്ലെങ്കിൽ അതുപോലുള്ള വിശുദ്ധന്മാരെല്ലാവരുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതത്തിൽ അവർ നേടിയ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥനയായിരുന്നു. പുളേശു തമ്പുരാൻ ശിഷ്യന്മാരെ വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചു, അവൻ രാത്രി മുഴുവനും മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരം പുലർന്നപ്പോൾ അവൻ ശിഷ്യന്മാരെ അടിച്ച് വിളിച്ചു എന്നാണ്. ഒരു ശിഷ്യന് തന്റെ സ്വന്തം ശിഷ്യന്മാരെയാണ് എങ്ങനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പോലും ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ശിഷ്യത്വം ആരംഭിക്കേണ്ടത് പ്രാർത്ഥനയിലാണ്, പിന്നീടാണ് ബാക്കിയെല്ലാം വരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ കർത്താവിന് ശിഷ്യന്മാരായി തീരുവാൻ, പരിശുദ്ധ ശ്ലീഹന്മാരെ പോലെ അവന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ അവന്റെ സാക്ഷികളായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ രൂഹം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ 13 ദിവസങ്ങൾ നല്ല ഒരുക്കത്തോടുകൂടി പരിശുദ്ധ ശ്ലീഹന്മാർ ഓരോരുത്തരുടെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് ഈ നോമ്പിനെ പൂർത്തീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പരിശുദ്ധ ശ്ലീഹന്മാർ ഓരോരുത്തരുടെയും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കോട്ടയായിരിക്കട്ടെ. പരിശുദ്ധ അപ്പോസ്തലന്മാരുടെയും പൗലോസ് ശ്ലീഹായുടെയും പ്രാർത്ഥനകൾ മധ്യസ്ഥത നമ്മുടെയൊക്കെ ജീവിതത്തിന് നമ്മുടെയൊക്കെയും കുടുംബങ്ങൾക്ക് അനുഗ്രഹത്തിനും സമൃദ്ധിക്കും ഒക്കെ പര്യാപ്തമായി ഭവിക്കട്ടെ എന്നീ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമ്മളെല്ലാവരെയും സമർത്ഥമായി വാഴ്ച അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഒരു അവസരം തന്നതിന് നന്ദി അറിയിക്കുകയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കണക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നു, പക്ഷേ കണക്ട് ചെയ്യാൻ ദൈവം തമ്പുരാൻ സാധിച്ചു. ദൈവത്തിന് ഒരുപാട് 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 നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരും ഒരുക്കി കൂടി അനുഗ്രഹിക്കുന്നു.
ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, സഭയിലെ പ്രധാനപ്പെട്ട ഒരു നോമ്പായ സ്ലീഹ നോമ്പ് കാലഘട്ടത്തിന് അനുയോജ്യവും ആ കാലഘട്ടത്തിൽ വിശ്വാസികൾ ചിന്തിക്കേണ്ടുന്നതും പഠിക്കേണ്ടുന്നതുമായ ഒരു വിഷയത്തെ സ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ വളരെ ഭംഗിയായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു. അദ്ദേഹം ശ്രമിച്ചത് ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരായി നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ, അതിന്റെ ആഴത്തിലും പരപ്പിലും അതിന്റെ ഗുണമേന്മയിലും നമ്മൾ അപ്രകാരമായി തീരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യവും, അതിന് സ്ലീഹന്മാർ എത്രമാത്രം പരിശ്രമിച്ചു എന്നുള്ള തെളിവുമാണ് പ്രസംഗത്തിലൂടെ വരച്ചു കാണിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് 12 ശിഷ്യന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സമ്മേളനം കർത്താവിനോടൊപ്പം തന്റെ ശുശ്രൂഷകളിലൊക്കെ ഉണ്ട്. ഈ 12 എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ 3 അല്ലെങ്കിൽ 7, 12, 40 ഇങ്ങനെയുള്ള ചില നമ്പേഴ്സ്, അത് ബിബ്ലിക്കൽ ന്യൂമറോളജിക്കകത്ത് കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിച്ചവരുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഏകദേശം 187 പ്രാവശ്യം 12 എന്നുള്ള വാക്ക് വേദപുസ്തകത്തിലുടനീളം കാണുന്നുണ്ട്. രണ്ടൊന്ന് ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ, യാക്കോബിന് 12 മക്കൾ, അതിൽ നിന്ന് 12 ഗോത്രങ്ങൾ, അതിനുശേഷം 12 മാസങ്ങൾ, പുതിയ നിയമത്തിൽ 12 ശിഷ്യന്മാർ, നെബുക്കദ്നേസറിന്റെ സ്വപ്നം സാഫല്യമാകുന്നത് 12 മാസങ്ങൾക്ക് ശേഷം, 12 കൊട്ട നിറച്ചെടുത്ത കാര്യം പറയുന്നു, 12 ഫലങ്ങൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പുറപ്പെട്ടതായിട്ട് വെളിപാട് പുസ്തകത്തിൽ. ഇങ്ങനെ ഞാനിത് പെട്ടെന്ന് ഓർമ്മ വന്നത് കുറച്ചെണ്ണം പറയാൻ ശ്രമിച്ചത് മാത്രമേ, ഇങ്ങനെ 12 ചെറുതല്ലാത്തൊരു പ്രസക്തി വേദപുസ്തകത്തിലുണ്ട്. അപ്രകാരമാണ് 12 പേരെ യേശു തമ്പുരാൻ തിരഞ്ഞെടുത്തതും അവരോടൊപ്പമാണ് തന്റെ ശുശ്രൂഷ മുന്നോട്ട് കർത്താവ് പാലിച്ചതും. കർത്താവ് 12 വയസ്സിലാണ് ശാസ്ത്രിമാരുടെ മുമ്പിൽ, പണ്ഡിതന്മാരുടെ മുമ്പിൽ ആശയവിനിമയം നടത്തിയതും. മാതാപിതാക്കൾ ആരാധനാലയത്തിൽ നിന്ന് തിരികെ പോകുന്ന സന്ദർഭത്തിൽ ആ മകനെ നഷ്ടപ്പെട്ട എന്നൊരു ചിന്ത അവർക്കുണ്ടാകുന്നതും, ഞാൻ എന്റെ ആലയത്തിൽ തന്നെ ഇരിക്കേണ്ടതല്ലയോ എന്നുള്ള മറുപടി മാതാപിതാക്കളുടെ വിനയത്തോടുകൂടി യേശുതമ്പുരാൻ പറഞ്ഞത്. എങ്കിൽ ഈ ഇതിന് രണ്ടു ദൈവശാസ്ത്ര അർത്ഥം കൂടി പിതാക്കന്മാർ പറയുന്നുണ്ട്. ഈ 12 ഇറ്റ് ഈസ് എ സിംബിൾ ഓഫ് ഫെയ്ത്ത് കോൺഗ്രിഗേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ സിംബിൾ ഓഫ് പെർഫെക്ഷൻ. ഈ രണ്ട് വാക്കുകളും പിതാക്കന്മാർ അവരുടെ ചിന്തകളിലൂടെ, ധ്യാനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ ഈ വിഷയം തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ഏവൻഗേലിയൻ വേദഭാഗവും ഇതുമായിട്ട് വളരെ ബന്ധമുണ്ട്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 10 ഏവൻഗേലിയൻ ഭാഗമായിട്ട് കേട്ട് കാണും. അതിനകത്തും ഇതുപോലെ തന്നെയാണ് ശിഷ്യന്മാരെ അയക്കുകയാണ്. അയക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ആധ്യാത്മിക ശക്തിയിലാണ് അവർ യാത്ര ചെയ്യുന്നതും അവർ ജീവിതത്തിന്റെ പല നിമിഷങ്ങൾ പരിചയപ്പെടുന്നതും. ആ പരിചയപ്പെടുമ്പോൾ അവർക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മേഖലകളിൽ ഇടപെടണം, എന്തൊക്കെ മേഖലകൾ നമുക്ക് അരുതാത്തതാണ്, ഈ വിഷയങ്ങൾ പഠിപ്പിച്ചവരെ വിടുമ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒരു ചിന്തയും ശ്രദ്ധേയമായ ഒരു വീക്ഷണവും അവർക്കുള്ളതുകൊണ്ട് ഏറെക്കുറെ വിജയിക്കുവാൻ തക്കവണ്ണം അവർക്കിടയായി. എങ്കിലും ഈ ശിഷ്യ സമൂഹത്തെ നമ്മളിന്ന് വിശകലനം ചെയ്താൽ പത്രോസ്ലീഹ യേശുതമ്പുരാനോട് കൂടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളും ക്രിസ്തുവിന്റെ ശകാരവും സ്വീകരിച്ച വ്യക്തിയാണ്. ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു കൊടുക്കുന്ന മറുപടി, ഇത് ജഡരക്തങ്ങളല്ല, പിതാവാൻ ദൈവമാണ് നിന്നെ കൊണ്ടത് പറയിച്ചത്, ഇതൊരു ഒരു ബ്ലസ്ഡ് ഒരു അനുഗ്രഹത്തിന്റെ വാക്കാണെങ്കിൽ, ക്രൂശാരോഹണത്തിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ കർത്താവെ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്നൊരു വർത്തമാനം ഒരു ശകാരമായിട്ട് പത്രോസിന് കേൾക്കേണ്ടി വന്നു. അപ്പോൾ രണ്ട് മുഖങ്ങളും ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പത്രോസിലേക്ക് പിന്നീട് കുരിശാരോഹണ സമയത്തും അകലം വിട്ടു നിന്ന് ക്രിസ്തുവിനെ കണ്ട് ഇതിൽ ഇടപെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭയം കൊണ്ട് മാറി നിൽക്കുകയാണ്. ഉദ്ധാനം കഴിഞ്ഞപ്പോൾ വീണ്ടും സംഭവിക്കുന്നത് തന്റെ വലയം എടുത്തുകൊണ്ട് തനിക്കറിയാവുന്ന ഒരു ജോലിയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. ആ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ജലത്തിന്റെ മീതെ, സമുദ്രത്തിന്റെ മീതെ നടന്നു വന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ കണ്ടുകഴിഞ്ഞപ്പോൾ പത്രോസിന് ഒരു ചിന്ത, എനിക്കും ഇതുപോലെ നടന്നാൽ എന്താ. ഇതൊക്കെ പത്രോസിന് മാത്രമുള്ള കാര്യമല്ല, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ അതുവരെ കർത്താവും പത്രോസും തമ്മിലുള്ള നോട്ടം കൃത്യമായ ഒരു ഒരേ ബിന്ദുവിലായിരുന്നതുകൊണ്ട് അല്പസമയമെങ്കിലും സമുദ്രത്തിന്റെ മേലെ കൂടെ പത്രോസ് നടന്നു കാണും. പക്ഷെ പെട്ടെന്ന് തന്നിലുള്ള മാനുഷിക ബലഹീനത കരയ്ക്ക് നിൽക്കുന്ന ശിഷ്യന്മാരുടെ കണ്ണുകളിലേക്ക് തന്റെ കണ്ണിന്റെ കാഴ്ചയെ അല്ലെങ്കിൽ ഫോക്കസിനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ കടലിൽ താന്നുപോവുകയാണ്. അപ്പോഴാണ് വലതുകരം പിടിച്ച് കർത്താവ് വീണ്ടും പത്രോസിനെ ഉയർത്തുന്നത്. ഇതെല്ലാം കഴിഞ്ഞു പത്രോസിന്റെ പ്രസംഗം നടക്കുന്ന സമയത്ത് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശക്തി അവിടെ കൂടിയിരുന്ന പ്രാർത്ഥനാ സമൂഹത്തിന്റെ മുകളിലേക്ക് വന്നു. അതാണ് പെന്തക്കോസ്തി പെരുന്നാൾ. അത് കഴിഞ്ഞപ്പോഴാണ് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാളുടെ ഒരു ഒരു ശിഷ്യന്റെ കാര്യം മാത്രം പറയുവാൻ ശ്രമിച്ചു എന്ന് മാത്രം, അതൊരു അത് മാത്രം പ്രധാനപ്പെട്ടതെന്നാണെന്ന് അറിയിക്കാൻ വേണ്ടിയല്ല. അത് കഴിഞ്ഞു 9 നേരം പ്രാർത്ഥനയ്ക്ക് പോയി തിരികെ വരുമ്പോഴാണ് ശക്തമായ ഭാഷയിൽ പറയുന്നത്, സ്വർണവും വെള്ളിയും എന്റെ കയ്യിലില്ല, നസറായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അവന് വലതുകരം പിടിച്ച് നടത്തുവാനുള്ള ശക്തി കിട്ടുകയാണ്. അതായിരുന്നു യഥാർത്ഥത്തിലെ ആ ഒരു ഒരു റിയൽ കൺവിക്ഷനിലേക്ക് പത്രോസ്ലീഹ വരുന്നത്. ഇതുപോലെ തന്നെയാണ് തോമാസ്ലീഹയുടെ ജീവിതത്തിലും, ഒരു വലിയ അറിയപ്പെട്ട വ്യക്തിയായിട്ടൊന്നും കടന്നു വരുന്നില്ലെങ്കിലും വിലാപ്പുറത്ത് കൈയിട്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ് എന്റെ കർത്താവും എന്റെ ദൈവവുമേ, ആ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിശ്വാസത്തിന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്ത, ആ ചിന്തയാണ് നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞ് ഒരു പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. തോമസ് ലിഹായ്ക്ക് 2-3 പെരുന്നാളുകളുണ്ട്. 1 ജൂലൈ 3 ഒരു പെരുന്നാൾ വരികയാണ്. നമ്മുടെ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മൾ ജീവിച്ച രാജ്യത്തിൽ ആ മശിഹ, ആ സ്ലീഹന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിന് മുമ്പ് അത് അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അതൊരു വലിയ വിറ്റ്നസ്സാണ്. അതോടൊപ്പം തന്നെ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന 21 ഡിസംബർ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകാതെ അതിനെ ഉറപ്പിച്ചതായ ദിവസമാണ് പുതു ഞായറാഴ്ച. അപ്പൊ എല്ലാ ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ ഇതുപോലെ ചില രംഗങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ സമുദ്രത്തിലേക്ക് താന്നുപോയി, സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നു, ക്രിസ്തു കരം കൊടുത്തു, അവസാനം ക്രിസ്തുവിന് വേണ്ടി കരം കൊടുത്തവരായിട്ട് അല്ലെങ്കിൽ കൈ കൊടുത്ത് മറ്റുള്ളവരെ ശിഷ്യ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നവരായി അവർ മാറ്റപ്പെട്ടുവെങ്കിൽ, ഇന്ന് കേട്ട വചനത്തിലൂടെ നമുക്കും രണ്ട് ചോദ്യം സ്വയമായിട്ട് ചോദിക്കുക. ആർ വി ദ റിയൽ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണോ അതോ ക്രിസ്ത്യാനിയുടെ പേര് മാത്രമുള്ളവരാണോ? ആർ വി ദ റിയൽ വിറ്റ്നസ്സസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ തന്നെ ഇറങ്ങിയവരാണോ അതോ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങിയവരാണോ? നമ്മളെ പലപ്പോഴും ക്രിസ്തുവിനോടൊപ്പം ഇങ്ങനെ സന്തോഷം കണ്ടെത്തുവാൻ മാത്രം നടക്കുന്നവരായി തീരുന്നതിന് പകരം, പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ ഈ സ്ലിഹ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ശ്രേഷ്ഠമായ സന്ദേശം നിങ്ങളുടെ മനസ്സിലൊക്കെ കൂടുതൽ നല്ല ചിന്തകൾ ഉളവാക്കുവാൻ ഇടയാക്കിയെന്ന് ഞാൻ പ്രത്യേകമായിട്ട് വിശ്വസിക്കുന്നു. അച്ഛന്റെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിന്, സൂപോർവ പ്രാർത്ഥനയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും വിശ്രമിച്ച എല്ലാവർക്കും, അവരുടെ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ നന്മ ലഭിപ്പാൻ ഇത് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു സാർ, വളരെ നന്ദി. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഞാൻ വായിക്കുകയാണ്, അതിനുശേഷം പ്രാർത്ഥിക്കാം. ചിക്കാഗോയിലുള്ള ഒരു ചെറിയാനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ജോസ് ആൻഡ് ബിജി ഭാര്യാഭർത്തക്കന്മാരാണ്, അവര് COVID-19 ബാധിച്ച് വളരെ പ്രയാസം അനുഭവിക്കുന്നു. ജോസ് ആൻഡ് ബിജി ഭാര്യാഭർത്താക്കന്മാർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലില്ലിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. അലക്സ്, അതുപോലെ തന്നെ ഒരു തമ്പിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓമന ചാണ്ടി, അതുപോലെ തന്നെ ആലീസ്, അതുപോലെ ഒരു 9 വയസ്സുള്ള മോനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ക്യാൻസർ ബാധിച്ച ചെറുപ്പക്കാരനെ ദൈവസന്നിധിയിൽ വീണ്ടും ഓർക്കാം. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഒരു സുനീഷിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ കുറെ നാളായിട്ട് പ്രാർത്ഥിച്ച അലീസ് ആൻറ്റി ഒരുപാട് സൗഖ്യം പ്രാപിച്ചു, ഒത്തിരി സന്തോഷവും നന്ദിയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരവോർത്തിട്ടുള്ള 2-3 ആളുകൾ എന്നോട് പ്രത്യേകം നന്ദി പറയുകയും അവരുടെ പ്രത്യേകിച്ച് ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ ടെസ്റ്റ് നടത്തിയ സമയത്ത് അവർക്കൊക്കെ സൗഖ്യം പ്രാപിച്ചെന്ന് അറിഞ്ഞു ഈ പ്രാർത്ഥനയിൽ നന്ദി പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ പ്രാർത്ഥനയോട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്നുള്ള പ്രാർത്ഥനകളും അവർ വലിയൊരു ശക്തിയായിട്ട് തന്നെ അത് വ്യാപരിക്കുന്നു എന്നുള്ളൊരു സംശയമൊന്നുമില്ല എല്ലാവരുടെയും പ്രാർത്ഥനയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഈ സമയത്തെ, പ്രത്യേകിച്ച് നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഈ സമയത്ത് നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് അനുഭവിക്കുന്നവർക്ക് അത് വലിയ കാര്യമായിട്ടാണ് ലഭ്യമാകുന്നത്. നമ്മൾ ഓരോ ആളുകളെ ഓർത്ത് ദൈവത്തോട് സംസാരിക്കുകയാണ്, അവർക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കുകയാണ്. അതിൽ കൂടി നമ്മൾ നല്ലവരാവുകയും മറ്റുള്ളവർക്ക് അതിന്റെ ഗുണവും ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഓരോ ആളുകളെയും ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാമനശ വി സി കറിസിപ്പൻ ആരുടെയെങ്കിലും പേര് പ്രത്യേകം മെൻഷൻ ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ബിജോയിച്ചൻ ലൈനുണ്ടോ അച്ഛാ? ബിജോയിച്ചൻ ഇല്ല, അച്ഛന ബിസി ആണെന്ന് തോന്നുന്നു. നമുക്ക് ഒരു നിമിഷം പാട്ട് പാടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
കരുണ കടാലേ ഞാൻ നോക്കും, ദേവാതനയായൻ പാപം പെരുകി പിഴകൾ കഴുകണമല്ലിപ്പോ കഴുകണമെന്നേ സോഭായ ഗണമൻ ബാഷ്പാൽവന്മ പിതൃസ്നേഹത്താജിക്കും മേഞ്ഞ സതിക്കരുതേയന്നെ വൈരി തേറും നരരിൽ പീതന്മ പീതന്മാരാ തീർന്നിവ ചൊല്ലുന്നോ തിരുജനകൻ സ്നേഹ താലേ മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ പൊറുക്കണമൻ പിഴകൾ.
നമ്മുടെ ശിരസുകളെ ഒരു നിമിഷം കർത്തൃ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കണ്ണുനീരോട് യാചിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ആ മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ അവിടുത്തെ പുത്രൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ആ വലിയ അവകാശത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുറവുകളൊന്നും അങ്ങയുടെ മുമ്പാകെ അപേക്ഷ അർപ്പിക്കത്തക്കവണ്ണം യോഗ്യത ഉള്ളതല്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും അങ്ങയോട് പ്രാർത്ഥിക്കാൻ അങ്ങയുടെ കരുണ മൂലം ഞങ്ങൾക്ക് തന്ന ആ സ്നേഹബന്ധത്തെ, ആ കൃപയിൽ ഞങ്ങളെ ഉറപ്പിക്കുന്ന അങ്ങയുടെ ആഴമായ ആർദ്രമായ കരുണയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവൻ ലോകം മുഴുവൻ രോഗത്തിലും പ്രയാസത്തിലും പകച്ചു നിൽക്കുമ്പോൾ ആശ്വാസമായി ആശ്രയമായി അങ്ങ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളല്ലോ. എത്രമാത്രം വൈദ്യന്മാരും ഔഷധങ്ങളും ഒക്കെ ഞങ്ങൾക്ക് സഹായം അഭ്യർത്ഥിച്ചാലും അങ്ങയുടെ സ്പർശനവും അങ്ങ് നൽകുന്ന ബലവും അങ്ങ് നൽകുന്ന ആത്മവിശ്വാസവും ഇല്ലെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമാവുന്നെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവ്, ഓരോ നിമിഷവും അങ്ങയുടെ സ്പർശനമേക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദൈവമേ, ഞങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. അങ്ങയുടെ മക്കളായിട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങയെ അറിഞ്ഞ് ജീവിക്കുവാൻ, അല്ലെങ്കിൽ ആ അറിവ് ഞങ്ങളിൽ പകർന്ന് ഞങ്ങളെ വഴി നടത്തുന്നതിനാണല്ലോ. ഓരോ നിമിഷവും യേശുവേ എന്റെ പിതാവേ എന്നുള്ള സ്വരം, അല്ലെ ആ മന്ത്രം ഉരുവിടുവാൻ ഞങ്ങളുടെ അധരങ്ങളെയും അത് കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്വരം ഞങ്ങൾക്ക് നൽകുന്ന ശക്തിയും ആ ഒരു നാമം ഞങ്ങൾക്ക് തരുന്ന ബലവും വാക്കുകളിൽ അതീതമാകുന്നുവല്ലോ. ഓരോ നിമിഷവും ഞങ്ങൾ ആശ്രയിക്കുന്നത് ആ ബലത്തിന്റെ കീഴിലാകുന്നു. ഈ ലോകത്തിലൊന്നുമല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത്, അങ്ങയുടെ കരുണയിൽ മാത്രമാകുന്നു. ആ കരുണ വിട്ടുപിരിഞ്ഞു പോകാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നാളുകളായി അനേകം ആളുകളുടെ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, അനേകർക്ക് അവിടുന്ന് സൗഖ്യം നൽകി. എങ്കിലും അങ്ങ് തിരിച്ചു വിളിക്കണം നിർബന്ധമുള്ള ആളുകളെയൊക്കെ അങ്ങ് തിരിച്ചു വിളിക്കുകയും ചെയ്തു. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശവും അതിനുള്ള അവസരവും നൽകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ഈ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കണമേ. സൗഖ്യം നൽകുന്ന ഒരു പിതാവ്, എന്റെ ഹൃദയം പതറുമ്പോൾ എന്നെ ബലപ്പെടുത്തുന്ന ഒരു അപ്പൻ സ്വർഗത്തിലാണെന്നുള്ള ധൈര്യം ഈ നിന്റെ മക്കളെ തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗമാണ് എന്റെ ദൈവത്തെ അറിയുവാനും ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളാണ് എന്റെ ദൈവ അനുഭവത്തെ കൂടുതൽ തിരിച്ചറിയുവാനുള്ള സാധ്യതയെങ്കിൽ ആ രോഗം പോലും അനുഗ്രഹമായി കണ്ടുകൊണ്ട് അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് ആ രോഗത്തിനപ്പുറം ലഭ്യമാകുന്ന ആത്മസന്തോഷം അങ്ങയിൽ കൂടി കണ്ടെത്തുവാൻ ഞങ്ങളെയൊക്കെ ഇതിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് നെഞ്ചിലുണ്ടെങ്കിൽ രോഗമോ കഷ്ടതകളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമല്ലല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങ് നിറയണമേ. മാതാവിന്റെ ഉദരത്തിൽ അങ്ങ് വസിച്ചപ്പോൾ കഷ്ടതകളെയൊക്കെ മാറുന്നതുപോലെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് വസിക്കണമേ. പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ അവിടുന്ന് ആശ്വാസമാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു മക്കൾ പോലും വഴിതെറ്റി പോകാനിടയാകല്ലേ. ഓരോ നിമിഷവും ഞങ്ങൾ കേൾക്കുന്നത് ദുഷ്ടതയുടെയും വഞ്ചനയുടെയും ചതിവിന്റെയും ഒക്കെ കഥകളാവുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും ആ നന്മയിൽ വളരുവാൻ, അവർക്ക് നന്മ വളർന്നു പടർത്തി കൊടുക്കുന്ന നല്ലൊരു പാഠമാകുവാൻ ഞങ്ങളുടെ ജീവിതം അവിടെ പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാൻ തക്കോണം ഇടയായിത്തീരല്ലേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളിൽ പരസ്പര സ്നേഹവും ബന്ധവും സമചിത്തതയോടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാനുള്ള ആത്മാവിനെ വന്ന് പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. അവർക്ക് ബലം ശക്തിയായി അങ്ങ് എപ്പോഴും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല അനുഗ്രഹീത കുടുംബജീവിതം നയിക്കാനുള്ള കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളല്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് അന്യമാർന്ന കുടുംബജീവിതം നയിക്കുവാൻ തക്കോണം നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന അനേകർ, പ്രത്യേകിച്ച് ഈ കാലയളവിൽ ജോലി നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ അവിടുന്ന് വഴികളെ തുറന്നു കൊടുക്കണമേ. അങ്ങാണല്ലോ ഞങ്ങളെ ലോകത്തിലേക്ക് അയച്ചത്. ഓരോ നിമിഷം അവിടെ ഞങ്ങളെ നയിക്കണമേ. നിരാശയില്ലാതെ ജീവിക്കാനുള്ള കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയും ചെയ്യാനുള്ള ആരോഗ്യവും ലഭ്യമാകുന്ന പ്രതിഫലമൊക്കെ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള തിരിച്ചറിവും കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാബ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസുരം നയിക്കുന്ന തിരുമേനിയെ, ഭദ്രാസുരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ഒരു മാതൃകയുള്ള കൂട്ടായ്മയായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. എല്ലാ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലം അതുപോലെ തന്നെ പ്രകൃതി ദുരന്തം മൂലം കഷ്ടപ്പെടുന്നവർക്കൊക്കെ അവിടുന്ന് ആശ്വാസമാകണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വഴി തെളിയിക്കണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ നീക്കി അനേകർക്ക് ആശ്വാസമാകുന്ന, അനുഗ്രഹമാകുന്ന, അനേകർക്ക് വഴികാട്ടിയാകുന്ന ഒരു മുഖാന്തരമായി ഇതിനെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്നവരെ സംബന്ധിക്കുന്നവരൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇടവകയെ ശുശ്രൂഷയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് ഒന്നാളും സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
പാർക്കിമാർത്താവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധാവാസവും നാം എല്ലാവരുടെ കൂടിയും ഈ പ്രയർ ഗ്രൂപ്പ് സംബന്ധിച്ച എല്ലാ കുടുംബങ്ങളോടുകൂടിയും സംബന്ധിക്കാത്തതോടുകൂടിയും നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നുവെന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനയിലെ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നല്ല കാലിക പ്രസക്തിയുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ സഭാവിശ്വാസത്തിൽ അല്ലെങ്കിൽ സഭയുടെ കാനോലിക സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് അച്ഛന് പ്രസംഗിച്ച ആ നല്ല വാക്കുകളെ ഓർത്ത് അച്ഛന് നന്ദി അറിയിക്കുന്നു. അച്ഛന് ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്റെ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. അവരെ ശാന്തമാക്കിയിട്ട് വേണം അച്ഛന് ഈ സമയം കണ്ടെത്താനായിട്ട്. എങ്കിലും അച്ഛനുള്ള സമയം കണ്ടെത്തി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള നന്ദി പ്രിയപ്പെട്ട അച്ഛനോട്, തോമസ് മാത്യച്ഛനോട്, ജോബി അച്ഛനോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഐസക് അച്ഛൻ, വന്ദ്യ മാമനച്ഛൻ, അതുപോലെ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സ്ഥലങ്ങളോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. സംബന്ധിച്ച എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികൾക്കൊക്കെ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റേജിലുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമ്മുടെ അഭിയന്യ തിരുമനസ്, അപ്രേന്ദ്രമേനി, ഇടയ്ക്കൊക്കെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുകയും ചെയ്യാറുണ്ട്. തിരുമേനിയോടുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.